2022 മാർച്ച് 20 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 2 പേജിൽ നിന്ന് നാടിൻ്റെ കാവലാൾ ചരിത്രത്തിലേക്ക് ഐതിഹ്യങ്ങളിൽ പ്രചരിക്കപ്പെട്ടിട്ടുള്ള അവതാര പുണ്യകഥകളിൽ നിന്നും തികച്ചും വ്യത്യസ്തവും വിസ്മയകരവും സംഭ്രമജനകവുമാണ് പാലൻ പുലിയൻ്റെ ഐതിഹ്യം. ഫീച്ചർ തയ്യാറാക്കിയത് ജെ എൻ ബി തെങ്ങമം, വായിക്കുന്നത് രമ്യ. നവോത്ഥാനത്തിന്റെ മണിയടി ഒച്ചകൾ കേരളത്തിലെ പ്രകമ്പനം കൊള്ളുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജാതീയത അതിൻ്റെ കരാള ഹസ്തങ്ങളാൽ സർവ്വതും അടക്കി വീണ പ്രതാപകാലത്ത് ഒരു നായർ ജന്മി തൻ്റെ ജോലിക്കാരനായ പുലിയന് ക്ഷേത്രം പണിത് ആരാധന നടത്തി വന്നു. ഇത് കേട്ടാൽ കേരളം ഇന്നൊരു പക്ഷേ ആശ്ചര്യപ്പെട്ടേക്കാം, പക്ഷേ യാഥാർത്ഥ്യമാണത്. നാനാജാതി മതസ്ഥർക്ക് ഐശ്വര്യവും അനുഗ്രഹവും ചൊരിഞ്ഞ് ആ പുലിയ ദൈവം പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്ത് കാഞ്ഞീറ്റുകരയിൽ ഇന്നും വാഴുന്നു. പാലൻ പുലിയൻ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതിൻ്റെ കൃത്യമായ രേഖകളൊന്നുമില്ല. 500 വർഷത്തെയെങ്കിലും പഴക്കം ക്ഷേത്രത്തിനുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. പുനഃപ്രതിഷ്ഠയും മറ്റു നവീകരണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ട് തന്നെ 200 വർഷം കഴിയുന്നു. പഴക്കം കൂടുന്തോറും കാഞ്ഞീറ്റുകരക്കാരുടെയും പരിസര പ്രദേശത്തുകാരുടെയും പുലിയ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ്. ആരാധന നടത്താനും വഴിപാടുകൾ സമർപ്പിക്കാനും 100 കണക്കിനാളുകൾ ദിവസവും ഇവിടെ എത്തുന്നു. ഇതാണ് പാലന്റെ കഥ. ഐതിഹ്യങ്ങളിൽ പ്രചരിക്കപ്പെട്ടിട്ടുള്ള അവതാര പുണ്യകഥകളിൽ നിന്നും തികച്ചും വ്യത്യസ്തവും വിസ്മയകരവും സംഭ്രമജനകവുമാണ് പാലൻ പുലിയൻ ദൈവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം അഥവാ ചരിത്രം. നവോത്ഥാനത്തിന്റെ ചാട്ടവാറടിയേറ്റ് കുഴഞ്ഞു വീഴുന്നതുവരെ സവർണ മേധാവിത്വവും ജന്മിത്വവും കേരളം അടക്കി വാണു എന്നത് ചരിത്രമാണല്ലോ. പുലിയ സമുദായത്തിൽപ്പെട്ട പാലൻ ചിറ്റിയെടുത്ത് എന്ന നായർ ജന്മി കുടുംബത്തിലെ അടിയാനായിരുന്നു. കാഞ്ഞീറ്റുകരക്കടുത്ത മേലുകരയിലെ പ്രശസ്തമായ നായർ തറവാടായിരുന്നു ചിറ്റിയെടുത്ത് കുടുംബം. ഈ കുടുംബവക ഭൂമിയിലെ കൃഷിപ്പണികൾ ചെയ്യുന്നതിനിടയിൽ പറമ്പിൽ നിന്നും സ്വർണ നാണയങ്ങൾ നിറച്ച ചെമ്പുകുടം ലഭിച്ചുവെന്നും പാലൻ ഈ കുടം ചിറ്റയെടുത്ത് കുടുംബത്തിലെത്തിച്ച് തിരിച്ചു വരുന്ന വഴി പാലനെ പുലി ആക്രമിച്ചെന്നും അരോഗദൃഢഗാത്രനായ പാലൻ ഏറെ നേരം പുലിയുമായി മൽപ്പിടുത്തം നടത്തിയതിനു ശേഷം പുലിയെ കൊന്നെന്നും എന്നാൽ പുലിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പാലൻ പിന്നീട് മരിച്ചുവെന്നും പറയപ്പെടുന്നു. പാലന്റെ മരണം നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നു. പുലിയുമായുള്ള മൽപ്പിടുത്തവും പുലിയെ വകവരുത്തിയതുമെല്ലാം മരണശേഷം പാലന് നാട്ടിൽ വീരപരിവേഷം നൽകി. നിധി ലഭിച്ച ചിറ്റയെടുത്ത കുടുംബത്തിലാകട്ടെ രോഗവും ദുരിതങ്ങളും ഒന്നിനു പിന്നാലെയായി അനർത്ഥങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. പാലനിൽ നിന്നും നിധി ഏറ്റുവാങ്ങിയ കാരണവരും പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങിയപ്പോൾ കുടുംബത്തിന്റെ ആധി വർദ്ധിച്ചു. അവർ ഒരു ജ്യോതിഷിയുടെ സഹായം തേടി. ദുർമരണമടഞ്ഞ പാലന്റെ ആത്മാവിന് ശാന്തി കിട്ടാതെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഒഴുകില്ലെന്നും അതിനാൽ പാലന്റെ ആത്മാവിനെ ബന്ധിച്ച് കുടിയിരുത്തി നിത്യവും വിളക്കും പൂജയും നൽകണമെന്നും പ്രശ്നവിധിയുണ്ടായി. അങ്ങനെ കൊമ്പിൽ തടിയിൽ പാലന്റെ മനുഷ്യരൂപം കൊത്തിയുണ്ടാക്കി പ്രതിഷ്ഠിച്ചു. രാവിലെയും വൈകിട്ടും വിളക്ക് തെളിച്ചു. ഇതോടെ ചിറ്റയെടുത്ത് കുടുംബത്തിലെ അനർത്ഥങ്ങൾ നിലച്ചു. ഇത് നാട്ടുകാരിൽ പാലൻ എന്ന വിശ്വാസം വർദ്ധിപ്പിച്ചു. ആ വിശ്വാസം തലമുറകൾ കൈമാറി ഇന്നും തുടരുന്നു. വ്യത്യസ്ത വഴിപാടുകളും ആരാധനയും. കാഞ്ഞീറ്റുകര ജംഗ്ഷനിൽ നിന്നും കനാൽ ജംഗ്ഷനിലേക്കുള്ള റോഡരികിലാണ് പാലൻ പുലിയൻ ക്ഷേത്രം. ചിറ്റയെടുത്ത് കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും വിളിപ്പുറത്തുള്ള ഉഗ്രമൂർത്തിയായി ഇന്ന് പാലൻ മാറിക്കഴിഞ്ഞു. ചിറ്റയെടുത്ത് കുടുംബ ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം. മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ പൂജാരിയില്ല. പ്രതിമയിൽ ഉടയാട ചാർത്തി വിളക്ക് തെളിക്കും. ഉദ്ദിഷ്ട കാര്യത്തിന് ഭക്തന് മനസ്സിൽ തോന്നുന്നതെന്തും ഇവിടെ വഴിപാടായി ദൈവത്തിന് നേരിട്ട് സമർപ്പിക്കാം. വെറ്റിലയും അടുക്കും പട്ടും വസ്ത്രവും കപ്പയും മീനും മദ്യവും ഇറച്ചിയും തുടങ്ങി മനുഷ്യൻ ഉപയോഗിക്കുന്നതെന്തും വഴിപാടായി നൽകാം. വിളക്കു കത്തിക്കുന്നവർക്ക് അത് നൽകാം. മെഴുകുതിരി കത്തിക്കുന്നവർക്ക് അതുമാകാം. ക്ഷേത്രത്തിന് മുൻപിൽ തട്ടത്തിൽ ഭസ്മം വെച്ചിരിക്കും. അതാണ് പ്രസാദം. അത് ഭക്തർക്ക് തന്നെ എടുക്കാം. പ്രതിഷ്ഠയിൽ ചാർത്തുന്ന ഉടയാട ഭക്തർ വാങ്ങി വാഹനത്തിൽ കെട്ടുന്നതും കൃഷിഭൂമിയിൽ കെട്ടുന്നതും വലിയ വിശ്വാസമാണ്. കൃഷിഭൂമിയിലെ ആദ്യ വിളവ് എന്താണെങ്കിലും അത് പാലിന് നൽകാമെന്ന് പറഞ്ഞാൽ കൃഷിക്ക് യാതൊരു ദോഷവും വരാതെ പാലൻ നോക്കിക്കൊള്ളും. അടുത്ത കാലത്ത് കൃഷികൾ പന്നി നശിപ്പിച്ചപ്പോഴും നേർച്ചയായി വിളകളുമായി കർഷകർ പാലിന് അപ്പൂപ്പന്റെ അടുത്തേക്ക് വന്നതായി ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. രാവിലെ 7:30 മുതൽ 9 വരെയും വൈകുന്നേരം 5:30 മുതൽ 7 മണിവരെയുമാണ് നട തുറന്നിരിക്കുന്നത്. അജ്ഞാതമായി പാലന്റെ പിന്മുറ. പാലന്റെ പിന്മുറക്കാരെ പറ്റി യാതൊരു വിവരവും ലഭ്യമല്ല. പലരും ക്ഷേത്രത്തിലെത്തി ആരാധന നടത്തി തങ്ങളുടെ അപ്പൂപ്പനാണെന്ന് പറയുമെന്നല്ലാതെ സ്ഥിരീകരിച്ച വിവരങ്ങൾ ഒന്നും ലഭ്യമല്ല. കാഞ്ഞീറ്റുകരയിലെ പൊന്മല ഏരിയ ആയിരുന്നു പാലന്റെ വാസസ്ഥലം. ചിറ്റയെടുത്ത് കുടുംബത്തിലെ പിന്മുറക്കാരായ CK പ്രസിഡന്റ് പിള്ള സെക്രട്ടറിയും ഗീതാകൃഷ്ണൻ പ്രസിഡന്റുമായുള്ള ഭരണസമിതിയാണ് ക്ഷേത്ര ഭരണം. ഈ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലെ ജാതീയമായ ജീർണതകൾക്കെതിരെ പോർമുഖം തുറന്ന് നവോത്ഥാനത്തിന്റെ മാറ്റുകൂട്ടിയ ഒരു പോരാളി പിറന്നതും ചരിത്രമാണ്. വൈക്കം സത്യാഗ്രഹത്തിലെ ഏക രക്തസാക്ഷി ചിറ്റയെടുത്ത് ശങ്കുപ്പിള്ള പിള്ളയാണ് ആ ധീരനായ പോരാളി. സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായ ശങ്കുപിള്ള വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കവേ ഒരു പറ്റം യാഥാസ്ഥിതികരായ സവർണരാൽ ആക്രമിക്കപ്പെട്ടാണ് മരിച്ചത്. ജന്മി കുടുംബത്തിലെ ഭയം ജനിപ്പിച്ച വിശ്വാസമാണ് പാലിയൻ പുലൻ ക്ഷേത്രത്തിന്റെ പിറവിക്ക് കാരണമായതെങ്കിലും ഈഴവരുൾപ്പെടെയുള്ള ഒരു മനുഷ്യ സമൂഹത്തെ സ്കൂളിൽ കയറ്റാത്ത, പൊതുനിരത്തിൽ നടക്കാൻ അനുവദിക്കാത്ത, അമ്പലത്തിൽ കയറ്റാത്ത ഇരുളടഞ്ഞ ഒരു കാലക്രമം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ പുലിയന് ക്ഷേത്രം പണിയാനുള്ള ജന്മിയുടെ തീരുമാനം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. യാഥാസ്ഥിതികരായ പ്രമാണിമാരുടെ ചെയ്തികളെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്ന ചരിത്രം ചിറ്റയടത്ത് കുടുംബത്തിനുണ്ടെന്നതാണ് നവോത്ഥാന കാലഘട്ടം വായിക്കുമ്പോൾ ചിറ്റയടത്ത് ശങ്കുപിള്ളയിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നതും. ഏതായാലും ഒരു കാലഘട്ടത്തിലെ ജന്മി കുടിയാൻ വ്യവസ്ഥിതിയുടെ നേർചിത്രമായി ഈ ക്ഷേത്രം മാറുമ്പോൾ ചരിത്രത്തിന് ഇത് കാവ്യനീതിയാണ്. ലേഖകന്റെ ഫോൺ നമ്പർ 94 95 25 1000.